welcome Achan to this tele. Achan, will you please pray before we start with the karma? Achan? Is Achan on the line? Manoj, Achan, hear you.
ണ്ടോ ആമച്ചനല്ലേ
ലോമോച്ചൻ
ലോമോച്ചൻ ഒരു മിനിറ്റ് നമ്മൾ വന്നിട്ടില്ല വേറെ
കൊച്ചു ഇപ്പം വിളിച്ച് പറഞ്ഞല്ലോ കേറിയ
ഹലോ
അച്ഛൻ ഞാൻ വെൽക്കം ചെയ്തു ഓൾറെഡി അച്ഛൻ ഓൾറെഡി യു ഇൻട്രൊഡ്യൂസ് സെയിം ഫോർ ദ ലാസ്റ്റ് 2 years ആൻഡ് ദിസ് ഇയർ ഓൾസോ വി ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ഹിയർ ഫ്രം യു. Our current theme is become partakers of the divine nature. With a short notice, Achan very graciously accepted my request. Achan, welcome to this teleconference. And please let us start with that.
Prarthikyam lalle.
Adhe, prarthikyam.
Nammada thalakale devarun bhaga namukka namikyam. Karanivanum. നിധനുമാർന്ന സ്വർഗസ്ഥ പിതാവേ, ഈ പരിശുദ്ധ നിമ്പിന്റെ കാലയളവ് ബലഹീനരാകുന്ന അടിയങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ പറ്റി അനുതപിച്ച് ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിന്നിലേക്ക് എടുക്കുന്നതായ ഈ ആത്മീയതയുടെ നാളുകളിൽ ഈ സന്ധ്യ ഞങ്ങൾക്ക് വേർതിരിച്ചു തന്ന കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവീൻ എന്നുള്ള ദൈവിക വിഷയത്തെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറന്ന് നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ശ്രവണേന്ദ്രിയങ്ങളെ നീ അവിടുന്ന് തുറന്ന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വരൂപിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കി നല്ല നിലങ്ങളാക്കി നിന്നെ രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും അവിടുന്ന് ശക്തിയുള്ളതാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് വചനം സംസാരിക്കുവാൻ അടിയനെയും വചനം ശ്രവിക്കുന്ന നിന്റെ മക്കളെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ ദൈവിക വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കുവാൻ പ്രാവർത്തികമാക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയ്ക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇവിടെ കേൾക്കുമാറാകണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഈ സൗത്വഭദ്രാസനത്തിന്റെ മർത്തുമറിയാൻ സമാജത്തിന്റെ വിശദൂറമുള്ളതായ ടെലി കോൺഫറൻസ് വഴിയുള്ള ദൈവിക സന്ദേശത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി നിയോഗം കിട്ടിയതിൽ ദൈവത്തെ സ്തുതിക്കുകയും അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ശാന്തമേയാന്റെയോട് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് വാചിക്കുന്ന മനോജ് ശാന്തമേന്റെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാല് എനിക്കിപ്പം ഒരു മണിക്കൂറാണോ സമയം?
അത്
കൂടുതൽ കാണുകയില്ല. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ വർഷത്തെ നമ്മളുടെ മർത്തമറിയം സമാജത്തിന്റെ വിഷയമായി ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം വിശ്വാസമുള്ള പത്രോസ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിന്റെ ഡി പാർട്ടാണ് എന്നുള്ളത് ഞാനൊന്ന് കേന്ദ്രീകരിച്ച് പറയുകയാണ്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ള വിഷയമാണ് നമ്മൾ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ചിന്താ വിഷയമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ വാക്യം മുഴുവനായിട്ട് ഞാൻ വായിക്കുകയാണ്. ബാറക്കുമോ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് ഒരുപക്ഷെ നന്നായിട്ട് മലയാളം അറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസം ഉള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് അതിനകത്ത് വാചകങ്ങൾക്ക് ഉള്ളത്. എന്നാൽ ഒരു വേദപുസ്തകത്തിൽ, അതായത് സുറിയാനി ഭാഷയിൽ നിന്നുള്ള സുറിയാനി ഭാഷയായ പെഷീത്ത ബൈബിൾ എന്ന് പറയുന്ന ബൈബിളിന്റെ വിവർത്തനം മലയാളത്തിലേക്ക് ചെയ്തിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമുള്ള വേദപുസ്തകത്തില് ആ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. അവ മൂലം വലുതായ പരിജ്ഞാനവും കേൾക്കാമോ? എനിക്ക് എന്നെ വലുതായ പരിജ്ഞാനവും ബഹുമാനങ്ങളും നിങ്ങൾക്കും നൽകിയിരിക്കുന്നു. അതായത് ലോകമോഹങ്ങളുടെ നാശത്തിൽ നിന്നും ഓടി മാറിക്കൊണ്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ ഓഹരിക്കാരായി തീരുവാൻ വേണ്ടി അത്രേ. അല്പം കൂടെ ഒന്ന് രണ്ട് വാക്കുകളുടെ വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ട്. ഈ ഭാഗത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങള് നമ്മുടെ ഉത്തരമിന്ത്യ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം മാത്രമേ ഞാൻ ഇതിനകത്ത് ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ക്ലാസ്സായിട്ടോ പ്രസംഗമായിട്ടോ ഒന്നും ഇതിന് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഒന്നിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്നുള്ളതാണ് ആശിക്കുന്നത്. ഇവിടെ പറയുന്ന ബൈബിൾ വാക്യത്തില് ഈ കൂടുതലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്യത്തിന്റെ ആണ്. വലുതായ അവ മൂലം വലുതായ പരിജ്ഞാനവും ബഹുമാനങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ അതിനകത്ത് തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഇതിന് മുൻപ് ഇതിന് കാര്യമായിട്ടുള്ള മറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ആദ്യം മുതൽ വായിച്ചെങ്കിലെ നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് വരുവാൻ തക്കവണ്ണം പറ്റുകയുള്ളൂ. ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചതിന്റെ പരിജ്ഞാനത്താൽ അതിന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അവയാൽ കൊണ്ടാണ് അവിടെ അവയാൽ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത്. അവയാൽ എന്നുള്ള വാക്കുകൊണ്ട് അവിടെ പറയുന്നത് ദാനം എന്ന ആ ഒരു ചെറിയ വാക്കാണ്. ദാനം എന്നത് എന്ത് ദാനത്തെ പറ്റി അവിടെ പറയുന്നത്? ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന ദാനം മാത്രമല്ല, ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവഭക്തിക്കും നിത്യജീവനും വേണ്ടതായ പരിജ്ഞാനം എന്ന ദാനമാണ് അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് പറയുന്നത്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കും. അപ്പം ദൈവം തന്നെ ലഭിക്കുന്ന വാഗ്ദത്തമാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിന് അവിടെ രണ്ട് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിരിക്കുന്നു. ഒന്ന് അതിമഹത്തായ വിലയേറിയത്, രണ്ട് വിലയേറിയത്. ഒന്ന് അതിമഹത്തായിരിക്കുന്നത്, അങ്ങനെയുള്ളതായിരിക്കുന്ന വിശേഷണമാണ് അവിടെ പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് എക്സീഡിംഗ് ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസ്, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന വിശേഷണങ്ങൾ അതാണ്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ എന്താണെന്ന് ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ബലഹീന ഞാന് ഒന്ന് ആഗ്രഹിക്കാം. അതിനു മുൻപായിട്ട് ഈ വാക്യത്തിന്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ വാക്യം തന്നെ മറ്റു ആശയത്തിൽ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലും ഇത് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നവര് വേദപുസ്തകം ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. 2 കൊരിന്ത്യർ 7:1 നാം ഇപ്രകാരം വായിക്കുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവത്തിൽ വിശുദ്ധിച്ചുകൊള്ളുക. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ 2 3:18 ഇപ്രകാരം പറയുന്നുണ്ട്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആദ്യത്തേൽ പറഞ്ഞു, നമ്മെ വെടിപ്പാക്കുന്ന ദൈവത്തിൽ ചേരുവാൻ തക്കോ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ഇവിടെ രണ്ടാമത് പറയുന്നത് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ള വിഷയത്തിന് മറ്റു പല പ്രജ്ഞാനാമങ്ങളുമാണ് ഈ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെങ്കിൽ സകല കന്മഷവും നീക്കി, കന്മഷം എന്ന് പറഞ്ഞ മലയാള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പാപങ്ങളെ മലിനതകളെ നീക്കി സ്വയം വെടിപ്പാക്കുന്ന ശുദ്ധീകരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ദൈവ സ്വഭാവത്തിന് നമുക്ക് കൂട്ടാളികളായി തീരാൻ പറ്റുകയുള്ളൂ. രണ്ടാമത് പറഞ്ഞത് തേജസ്സിന്മേ തേജസ് പ്രാപിക്കുന്ന നമ്മൾ രൂപാന്തരത്തിന്റെ അനുഭവം. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 4:24 ഇപ്രകാരമുണ്ട്, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അവിടെ പറയുന്നത് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യ ലേഖനത്തിന്റെ 17 മുതലെങ്കിലും നമ്മളത് വായിക്കണം. 4 17 വായിച്ചെങ്കിലേ അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഞാൻ പെട്ടെന്ന് വായിക്കുകയാണ്. ആകെയാൽ എഫേസ്യ ലേഖനം 4:17 ആകെയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ആദികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവർ. ആകെയാൽ ത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വശമായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. നമ്മൾ അത്രയും ഭാഗം ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോഴ് അതിന്റെ അർത്ഥവും വ്യാപ്തിയും കുറെ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഈ 3-4 ഒന്ന് വായിക്കുകയാണ്. മറ്റു പല റെഫറൻസുകൂടെ ഉണ്ട്. ഇതിൽ മാത്രമേ നമ്മളുടെ ഇന്ന് ചിന്തിക്കുന്ന ആശയത്തിന് കുറച്ചുകൂടെ സമ്പുഷ്ടി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിന്റെ 12 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ ശിക്ഷിച്ചത് കുറെ കാലവും ആ തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. നമ്മളെ ദൈവം പലപ്പോഴും നമുക്ക് ശിക്ഷകളെന്ന് തോന്നുന്നതിൽ കൂടി നമ്മളെ നടത്തുമ്പോൾ അതൊക്കെയും നമ്മുടെ ശുദ്ധീകരണത്തിനാണ് എന്ന് പ്രത്യേകമായിട്ട് എബ്രായ ലേഖന കർത്താവ് അവിടെ ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ഇന്ന് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയും. അവിടെ പറയുന്നു നമ്മൾ അവനോട് സദൃശ്യന്മാരാകും. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികൾ എന്ന് പറയുന്നതിന് ദൈവത്തോട് സദൃശ്യന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളതെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെയും നിർമ്മലീകരിക്കും. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ സ്വയം നിർമ്മലീകരിക്കുന്നവനാകണം എന്നുള്ളതാണ് ഇവിടെ ഒന്ന് യോഹന്നാന്റെ ലേഖനം 3 പറയുന്നത്. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല എന്നും അതിന്റെ താഴേക്ക് ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലെല്ലാം വാക്യങ്ങളിലുമുള്ള ആശയങ്ങള് ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം, രൂപാന്തരം, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു ചലനം നമുക്ക് ഉണ്ടാകണം. അതാണ് ഇതിൽ നിന്ന് ഗ്രന്ഥകർത്താവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ധാരാളം വാക്യങ്ങൾ അതിന് ഉപോത്ബലകമായിട്ട് പറയാനുണ്ടെങ്കിൽ തന്നെയും ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും വാക്യങ്ങളെങ്കിലും ഒന്ന് ഒന്നിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മളുടെ ആ വാക്യം നമ്മളോട് പറയുന്നതിന്റെ അർത്ഥം കുറച്ചുകൂടെ വ്യാപകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ പത്രോസ്ലിഹ നമ്മെ ഇവിടെ ആഹ്വാനം ചെയ്യുന്നതിന്റെ ലഘുവായിരിക്കുന്ന, വളരെ സിമ്പിൾ ആയിരിക്കുന്ന അർത്ഥം എന്താണ്? ദൈവത്തിന്റെ സ്വഭാവം നേരിട്ട് ഉള്ള ഒരു ആയിരുന്നെങ്കിൽ ചോദിച്ച ഉത്തരങ്ങൾ കിട്ടുമായിരുന്നു. എനിക്കിപ്പോൾ പ്രതീക്ഷിക്കാനൊക്കത്തില്ല, കാരണം ഫോണുകൾ മ്യൂട്ട് ആയിരിക്കും. അതുകൊണ്ട് ദൈവ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധിയാണ്. ഈ വാക്യങ്ങളെല്ലാം കാണുന്നതാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെങ്കിൽ നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്തി വിശുദ്ധിയുടെ അനുഭവത്തിൽ ആകുന്നവർക്ക് മാത്രമേ ദൈവ സ്വഭാവത്തിന്റെ കുട്ടികളായി തീരുവാൻ പറ്റുകയുള്ളൂ എന്ന് ഈ നമ്മൾ യാത്ര ചെയ്ത വാക്യങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ സ്വഭാവം ദിവ്യ സ്വഭാവമാണ്, അത് വിശുദ്ധിയാണ്, നിർമ്മലതയാണ്, തേജസ്സാണ്. അതിനാൽ ആ ഒരു അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ആ വാക്യത്തെ മനസ്സിലാക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 2-3 വാക്കുകള് ഇതിനകത്ത് വളരെ പ്രസക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. ഈ വാക്യം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു അവയാൽ. അപ്പൊ അതിന് മുൻപുള്ള കാര്യങ്ങള് അത് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ. അത് ദൈവത്തിന്റെ ദാനം എന്നുള്ളതാണ് ഞാനത് പറഞ്ഞു. എന്താണ് ദൈവത്തിന്റെ ദാനം എന്നുള്ളതാണ് അടുത്തതായിട്ട് ഒന്ന് ചിന്തിക്കുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തന്റെ മഹത്വത്താലും വീര്യത്താലും ഉള്ളതായ അവനോട് പറയുന്നത് എങ്ങനെയാണ്? തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ച ദൈവത്തിന്റെ പരിജ്ഞാനം. ഞാനത് എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസം നമുക്കുണ്ട്. ലഹിന ഞാന് വൈദികനായിരിക്കുന്നു. നിങ്ങള് ഇന്ന് ഈ പ്രസംഗ യോഗത്തില് വചനം കേൾക്കുന്നത്, നാം ക്രിസ്ത്യാനികളായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നാം അല്ലെങ്കിൽ ഒരു കുടുംബിനിയായിരിക്കുന്നത്, കുടുംബസ്ഥനായിരിക്കുന്നത്, അപ്പനായിരിക്കുന്നത്, മകളായിരിക്കുന്നത്, അമ്മയായിരിക്കുന്നത്, അമ്മായിയമ്മയായിരിക്കുന്നത്, ഇത് ഓരോ സ്ഥാനങ്ങളും ദൈവത്തിന്റെ വിളിയാണെന്ന് നാം മനസ്സിലാക്കണം. ഏത് സ്ഥാനത്തിലായിരുന്നാലും ദൈവ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുകയാണെങ്കിൽ അതിന് ആ സ്ഥാനത്തിനെല്ലാം വലിയ മഹാത്മ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അത് ദൈവത്തിന്റെ ദാനമാണ്. നാം ക്രിസ്തു ഇവിടെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം, നമ്മെ ഒരു ക്രിസ്തു വിശ്വാസിയായി ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അത് ദൈവത്തിന്റെ മഹത്വമാണ്, അവന്റെ വീര്യമാണ്, അവന്റെ വേർച്യൂ ആണ്, നമ്മളോടുള്ളതായിരിക്കുന്ന സ്നേഹമാണ്. നമ്മളുടെ മഹിമ കൊണ്ടല്ല നമ്മൾ ആയിരിക്കുന്നത്, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് നമ്മുടെ മഹിമ കൊണ്ടല്ല, ഭാഗ്യം കൊണ്ടുമല്ല, ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ വിളിച്ചതിന്റെ പരിജ്ഞാനമാണ് അവിടെ പറയുന്നത്. അവിടെ നാം ദൈവം വിളിച്ചത് നമ്മുടെ നന്മ കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ആ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം നൽകിയിരിക്കുന്നു. എന്താ നമുക്ക് ദാനം നൽകിയിരിക്കുന്നത്? ദാനം നൽകി ഞാൻ പറഞ്ഞു, രക്ഷയ്ക്കും ദൈവശക്തിക്കും വേണ്ടിയത് ഒക്കെയും എന്നോട് പറയുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം. ഈ ദാനം വാഗ്ദാനം എന്നൊക്കെയും പറയാം. ഇവിടെ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായിരിക്കുന്ന ഭാഗത്ത് പറയുന്നത്, അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കും. ഞാൻ അത് ഒന്ന് അല്പം വിശദമായിട്ട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. വാഗ്ദത്തങ്ങള്, ധാരാളം വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ എല്ലാം ഇവിടെ എടുത്തു പറയേണ്ടതായ ആവശ്യം ഇല്ല. എന്നാൽ മൂന്ന് കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്താണ് വാഗ്ദത്തങ്ങൾ? പ്രധാനമായിരിക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത് എന്റെ ചിന്തയിൽ വരുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ആ ഒരു വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുന്നത്. ഇവിടെ ഇതിന് ബോധപലകമായിട്ട് പുറപ്പാട് പുസ്തകം 29:45 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. വീണ്ടും അതിന്റെ താഴേക്ക് വായിക്കുന്നുണ്ട്, അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ. ഇത് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദത്തമാണ്. നിങ്ങളെ അനാഥരായിട്ട് കൈവിടുകയില്ല, ഞാൻ നിന്റെ ദൈവമാണ് എന്നുള്ളത് ഉറച്ച് ഘോഷിക്കുന്ന ദൈവത്തെ പുറപ്പാട് പുസ്തകം മാത്രമല്ല അതിന്റെ മറ്റു പല റെഫറൻസുകളും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ലേവ്യ പുസ്തകം 26:12 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. എന്തിന് നിങ്ങൾ അടിമകളാകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളുടെ മധ്യത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നാണ് ലേവ്യ പുസ്തകത്തിൽ പറയുന്നത്. അതിന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് അടിമകളാകാതിരിപ്പാനും, രണ്ട് അടിമത്തത്തിന്റെ നുകത്തെ നമ്മുടെ ചുമലിൽ നിന്ന് ഒടിച്ചു കളയുവാനും എന്നാണ് ലേവ്യ പുസ്തകം 26:12-13 പറയുന്ന വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. അപ്പോൾ അവിടെയും പറയുന്നത്, ദൈവം നമ്മുടെ വാഗ്ദത്തം, നമ്മളുടെ വാഗ്ദത്തം ഉറപ്പിച്ച് ദൈവം നമ്മുടെ ദൈവമായിരിക്കുകയും നമ്മളോട് വസിക്കുകയും നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇതേ ആശയം തന്നെ ധാരാളം ഭാഗങ്ങളിൽ അത് കാണുന്നുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങളുടെ അറിവിന് വേണ്ടി ആ റെഫറൻസ് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കുറിക്കാൻ വേണ്ടി പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ജെറമയ ചാപ്റ്റർ 31:30. യിരമ്യാ പ്രവചനം തന്നെ ചാപ്റ്റർ 32:38. ഹെസക്കിയേൽ പ്രവചനം 11:20. 36:28. അതൊന്നുകൂടെ പറയുകയാണ്, ഇത്രയും പറഞ്ഞ റെഫറൻസ് ജെറമയ ചാപ്റ്റർ 31:33, ജെറമയ ചാപ്റ്റർ 32:38, എസ്കിയേൽ ചാപ്റ്റർ 11:20, എസ്കിയേൽ ചാപ്റ്റർ 36:28. ഇവിടെ എല്ലാം പറയുന്നത് ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ, പ്രത്യേകം വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനതയുടെ ദൈവമായിരിക്കും ഞാൻ അവരുടെ യഹോവ, ഞാൻ അവരുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത് ഉള്ള വാഗ്ദാനം ഇവിടെയൊക്കെയും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് വായിച്ചുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഹെസക്കിയേൽ 37:26 26 മുതലുള്ള വാക്യങ്ങള്, ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും, അത് അവർക്ക് ഒരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. എന്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എന്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് ജാതികൾ അറിയും. അല്പം കൂടി വ്യത്യസ്തമായിട്ടാണ് യഹോവ അരുളി ചെയ്യുന്നത്. യെഹെസ്കേൽ പ്രവാചകനിൽ കൂടി യഹോവ അരുളി ചെയ്യുന്നത് അല്പം പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്ക് സ്ഥാപിക്കും. അതെനിക്ക് വളരെ ആകർഷണീയമായ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. വെറുതെ ദൈവമായിരിക്കുന്നു എന്ന് പറയുകയാണ്. ജനം എവിടെ, ദൈവജനം എവിടെയോ അവിടെ ദൈവം വസിക്കുന്നു. അതിനോട് ഉറപ്പായിട്ട് പറയുന്നത് എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അവിടെ സദാകാലത്തേക്കും സ്ഥാപിക്കും. നമ്മള് ഇന്നത് ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദേവാലയങ്ങളാണല്ലോ ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരം ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഈ വാക്യം വെച്ച് മനസ്സിലാക്കുവാനുള്ളത്, ദൈവം നമ്മോടൊപ്പം വസിക്കുന്ന ആ ഒരു അനുഭവമാണ്. ഇന്ന് ഞാൻ ഫീനിക്സിലായിരിക്കുന്നു. ഫീനിക്സിലൊരു ദേവാലയം അല്ലെങ്കിൽ ആരാധന നടക്കുന്നത് ദൈവം നമ്മളോടൊപ്പം വസിക്കുന്നതിന്റെ ഒരർത്ഥമാണ്. ഹ്യൂസ്റ്റണിലോ അല്ലെങ്കിൽ ഡാലസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താകട്ടെ, ദൈവ ആരാധനയ്ക്കായി ദൈവ ആലയം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനാണ് എന്നുള്ളതാണ് പഴയ നിയമത്തിലെ ഈ വാക്യം നമ്മളെ ഉദ്ധരിക്കുന്നത്, നമ്മളോട് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നുകൂടെ വായിക്കുന്നു, എന്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് ജാതികൾ പറയും. ആ വാക്യം കൂടി പ്രത്യേകമായിട്ട് കേൾക്കണം. അങ്ങനെ ഒരു ദേവാലയം, ദൈവത്തിന്റെ മന്ദിരം ജനത്തിന്റെ മധ്യേ, ദൈവജനത്തിന്റെ മധ്യേ ഉണ്ടാകുമ്പോൾ മറ്റുള്ള ജാതികളാണ് പറയുന്നത്, അതാ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവജനത്തിന്റെ മധ്യേ ഉണ്ട്. വാസ്തവത്തില് ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ സന്ധ്യയിൽ ഒന്ന് ചിന്തിക്കണം, നമ്മുടെ ഇടവകകളില് ദൈവം വസിക്കുന്ന ഇടവകകള് ആണോ, അല്ലെങ്കിൽ നാം ദൈവജനമെന്ന് ചിന്തിക്കുന്ന സ്വയം വിവക്ഷിക്കുന്ന നമ്മിൽ ദൈവം വസിക്കുന്ന അനുഭവം ഉണ്ടോ? നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടവകാശികൾ എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഇത് വളരെ അത്യാവശ്യമായി ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ദൈവത്തിന്റെ മന്ദിരം, ദൈവം വസിക്കുന്ന ആലയമായ ദൈവത്തിന്റെ ആലയം, ദേവാലയം, അവിടെ ഇന്ന് നമുക്ക് പരസ്പരം സ്നേഹത്തിൽ ഉള്ള ആരാധനയ്ക്ക് പകരം പല ദേവാലയങ്ങളിലും പലവിധമായിരിക്കുന്ന ടെൻഷൻസും അല്ലെങ്കിൽ പുണുമുറുപ്പുകളും പിണക്കങ്ങളും വിദ്വേഷങ്ങളും മത്സരങ്ങളും പരാതികളും പരിഭവങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളോടൊപ്പം വസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ദേവാലയത്തിന്റെ അല്ല, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് മാത്രമേ എന്നോട് പറയുന്നുള്ളൂ. ദേവാലയത്തിന്റെ കാര്യം പോകട്ടെ, നാം ആകുന്ന ദേവാലയത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക. പണ്ടത്തെ ഒരു മലയാളം പാട്ടുണ്ട്, പിഞ്ച് ഹൃദയം ദേവാലയം എന്ന് തുടങ്ങുന്നത്. ഹൃദയം ഒരു ദേവാലയമായി നമ്മൾ വിവക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പാട്ടും എനിക്ക് വളരെ ഇഷ്ടകരമായ ഒരു പാട്ടാണ്. പാടുവാൻ ഇപ്പം സമയമോ സന്ദർഭമോ അല്ലാത്തതുകൊണ്ട് ഞാനത് പാടുന്നില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഈ ഭൂമിയിലും ഇല്ല. ആ പാട്ടിന്റെ അവസാന സ്ഥാനത്താണ് പറയുന്നത്, അവസാനം എന്നിലേക്ക് ഞാൻ നോക്കി, അതെ എന്റെ ഹൃദയം ആണ് യേശുവിന്റെ സന്നിധാനം. എന്റെ ഹൃദയത്തിൽ യേശുവിനെ കാണുന്നില്ല എങ്കിൽ എനിക്ക് മറ്റെങ്ങും യേശുവിനെ കാണുവാൻ പറ്റുകയില്ല. വാസ്തവത്തിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടല്ലേ അത്? ഭക്തിഗാനം അല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഗീതങ്ങളോ സുവിശേഷ ഗാനങ്ങളുടെ കൂട്ടത്തിൽ അത് വരുന്നില്ലെങ്കിൽ തന്നെയും വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശുവില്ലാതെ ദൈവമില്ലാതെ നമ്മൾ ദേവാലയങ്ങളിലോ മറ്റുള്ളിടത്തോ ദൈവത്തെ അന്വേഷിച്ച് നടന്നാൽ കാണുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആകുന്ന നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുവാൻ ഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്ന വാക്യം നമുക്കൊരു ചിന്താധരണിയാകട്ടെ എന്ന് വൃത്തിയമായിട്ട് ആശംസിക്കുന്നു. എന്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് ജാതികൾ അറിയിക്കും. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം, ഞാന് നിങ്ങളുടെ ദൈവമാണ് എന്നുള്ളതാണ്. ആ ഒരു വാഗ്ദത്തത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് അതിന്റെ ഈ അർത്ഥം കുറെ കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ടുള്ള വാഗ്ദത്തം എനിക്ക് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മുടെ ദൈവമാണെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു വാഗ്ദത്തം, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്നാണ്. പരിശുദ്ധ പൗലോസ് ലേഖകൻ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 10:17 ഈ ഒരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. അത് 17 ഉദ്ധരണിയാണ്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് യഹോവ എന്ന കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. കൊരിന്ത്യ ലേഖനം 2:10 അവസാനവും 17 ഞാനിപ്പോൾ വായിച്ചത്. അവിടെ പറയുന്നത്, സർവശക്തനായ യഹോവ യഹോവയുടെ പുത്രന്മാരും പുത്രിമാരുമായി ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും പുതിയ നിയമത്തിൽ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ജറമായ chapter 31:9 ഇരമ്യ പ്രവചന്റെ പുസ്തകം 31:9 ഇങ്ങനെ പറയുന്നു, എഫ്രയീം എന്റെ ആദ്യ ജാതം എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 21:7 Revelation 21:7 അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അവൻ എനിക്ക് മകനായിരിക്കും എന്ന് പറയുന്നു. ആ വാക്യം മുഴുവനായിട്ട് ഞാൻ വായിക്കുകയാണ്. വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 7 വാക്യം, 6 വാക്യം മുതൽ, പിന്നെയും അവൻ എന്നോട് അള്ളിച്ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാണ് വെളിപാട് പുസ്തകത്തിലെ ദൈവം തായ വാക്യത്തുമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും വളരെ ശ്രദ്ധേയമായ യേശു ക്രിസ്തുവിന്റെ കർത്തൃപ്രാർത്ഥനയിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവത്തെ നാം എങ്ങനെ സംബോധന ചെയ്യണമെന്നാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ആരാണ് ഒരാളിനെ പിതാവ് എന്ന് വിളിക്കുന്നത്? അപ്പൻ എന്ന് വിളിക്കുന്നത് ആരാ? മക്കളാണ്. മകനും മകളും സ്വന്തം പിതാവിനെ അപ്പൻ, പിതാവേ എന്ന് വിളിക്കുന്നു. മക്കൾക്കല്ലാതെ മറ്റാർക്കും ഒരു മനുഷ്യനെ പിതാവ് എന്ന് വിളിക്കുവാൻ അവകാശം ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കല് ദൈവത്തെ നാം പിതാവ് എന്ന് വിളിക്കാന്, ദൈവം എന്ന് വിളിക്കാനല്ല, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുക. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ പ്രധാനമായിട്ടുള്ള 2 നമുക്കുള്ള പുത്രത്വം ആണ്, സൺഷിപ്പ് എന്നുള്ളതാണ് വാഗ്ദത്തം. അതുകൊണ്ട് വീണ്ടും പുതിയ നിയമത്തിൽ തന്നെ റോമാലേഖനം 8:15 വാക്യത്തിൽ, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര ഭാവിച്ചത്. കാരണം നാം ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ സൺഷിപ്പിന്റെ ാണ് നമുക്ക് ദൈവം അവകാശമായിട്ട് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ റോമാലേഖനത്തിന്റെ 8:15 വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അവകാശത്തെ പറ്റി. നമുക്ക് ഒരു അവകാശം ലഭിച്ചിരിക്കുകയാണ്, അത് മറ്റൊന്നുമല്ല സൺഷിപ്പുത്രത്വം എന്നുള്ളതായ അവകാശം. അതുകൊണ്ട് 2 നമുക്ക് അവിടെ കാണുവാൻ കാണുന്ന വാഗ്ദത്തം പുത്രത്വത്തിന്റെ വാഗ്ദത്തമാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവം നമ്മുടെ ദൈവമായിട്ട് അവൻ ഉറപ്പിച്ച് പറയുന്നു, സംരക്ഷിക്കുന്ന, അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന, യുഗത്തി കഴി ഒടിച്ചു കളയുന്ന, നമ്മളെ സമാധാനത്തിലാക്കുന്ന, നിർഭയത്തിലാക്കുന്ന ദൈവത്തെ 1-ാമത്തെ വാഗ്ദത്തത്തില് നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നതായ വാഗ്ദത്തമാണ്. 3 ഒരു വാഗ്ദാനം കൂടി പറയുവാനായിട്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തമാണ്. അത് പുതിയ നിയമത്തിലെ വളരെ പ്രത്യേകതയുള്ളതും വളരെ പ്രാധാന്യമുള്ളതുമായിരിക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം. അപ്പോസ്തല പ്രവർത്തികൾ 1 4-5 വാക്യങ്ങളില് നമ്മളിത് പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. നാലാം അധ്യായത്തിന്റെ 4-5 വാക്യം, ഇങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. 8 വാക്യത്തിൽ ഇപ്രകാരമുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വരെയും യെരുശലേം വിട്ടു പോകരുത് എന്നുള്ളതായ ദിവ്യ കൽപ്പന അവർക്ക് കൊടുക്കുന്ന ഭാഗമാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 33 വാക്യത്തിൽ വീണ്ടും ഇപ്രകാരം വായിക്കുന്നു, അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അവിടെ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് പകർന്നു തരുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:49 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാഗ്ദാനമാണത്, എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അതോടൊപ്പം തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റ് ഒരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. വീണ്ടും 26-27 അതേ അധ്യായത്തിന്റെ തന്നെ 14 26-27 വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് യേശു ക്രിസ്തു അവിടെ വാഗ്ദാനം ചെയ്യുന്നത് നമ്മെ സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഇങ്ങനെ വാഗ്ദാനങ്ങള് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അതിൽ ധാരാളം വാഗ്ദാനങ്ങളെ പറ്റി വേദവസ്തുവിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ വാഗ്ദാനങ്ങള് ആത്മീയ ജീവിതത്തില് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ ദൈവമാണെന്ന് ദൈവം നമ്മ യഹോവയാം ദൈവം നമ്മെ സ്ഥിരീകരിച്ച് പറയുകയാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സംരക്ഷിക്കുന്നവനാണ്, ഞാൻ നിന്നോടൊപ്പം വസിക്കുന്നവനാണ്, ഞാൻ നിന്നോടൊപ്പം സഞ്ചരിക്കുന്നവനാണ്, ഞാൻ നിന്നെ പരിപാലിക്കുന്ന യഹോവയാണ്, അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന യഹോവയാണ്. ഈ ഒരു വാഗ്ദാനമാണ് ആദ്യമായി നമുക്ക് ലഭിക്കുന്നത്. രണ്ട്, ഞാൻ പറഞ്ഞു പുത്രത്വം എന്നുള്ളതായ ആത്മാവിന്റെ ദൈവം. മൂന്നാമത് കണ്ടു നമ്മളെ സകല സത്യത്തിലും നീതിയിലും നിർമ്മലരാക്കി നടത്തുന്ന, പാപത്തെപ്പറ്റി ബോധം വരുത്തി തരുന്ന, തെറ്റേത് ശരിയേത് എന്ന് നമുക്ക് ഉള്ളിലിരിഞ്ഞ് ഓരോ നിമിഷം തോറും പറഞ്ഞ് നമ്മെ നയിക്കുന്ന സത്യത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ മൂന്നാമത്തെ വാഗ്ദാനമായി എനിക്ക് എടുത്തു പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വാഗ്ദാനങ്ങൾ അതിനെയും ധാരാളം പറയുവാനായിട്ടുണ്ട്. പിതാക്കന്മാരുടെ കൊടുത്തുള്ളതായ വാഗ്ദാനം, നിത്യജീവൻ, യേശു ക്രിസ്തു പറഞ്ഞ എറ്റേണൽ ലൈഫ്, നിത്യ രാജ്യത്തിന്റെ അവകാശം, നിത്യ അവകാശത്തിന്റെ വാഗ്ദത്വം, എറ്റേണൽ ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ ധാരാളം സ്വസ്ഥതയുടെ വാഗ്ദാനം, ഇങ്ങനെ ധാരാളം വാഗ്ദാനങ്ങളെ വേദവസ്തുവിൽ കാണുവാൻ തക്കെ ഉണ്ടെന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ഇപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ മൂന്ന് കാര്യം മാത്രം പ്രസക്തമായിട്ട് പറയുന്നു. ദൈവം, പുത്രത്വം, പരിശുദ്ധാത്മാവ്, ഈ വാഗ്ദാനങ്ങളാണ് ഇവിടെ പത്രോസ് ലീഹ എടുത്ത് പറയുന്നത്. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ അവിടെ പറയുകയാണ്. വീണ്ടും ഒരു വാക്ക് അതിനെ കണക്ട് ചെയ്ത്, ഇവയാൽ, ഏവയാൽ, വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്
ഈ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ഒരു പ്രത്യാശയായിരിക്കണം, ഹോപ്പായിരിക്കണം, പ്രതീക്ഷയായിരിക്കണം. ഈ വാഗ്ദത്തങ്ങൾ മുഖാന്തരം എന്ത് ചെയ്യണം, നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്, ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലോകത്തിന്റെ മോഹം. നമ്മള് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ട്, ലോകം സാധ സഹോദരർ ജാതിയതും തറവാടും ആകയുപേക്ഷിച്ചുവിന. സഹദേവന്മാരെ പറ്റി നമ്മൾ പാടിക്കാം. ലോകം, കുടുംബം, തറവാട്, പിതാവ്, മാതാവ്, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇവരെയെല്ലാം വിട്ട് യേശുവിനായിട്ട് മരണം സ്വീകരിച്ച സഹദേവന്മാരെ പറ്റി വിശേഷിപ്പിക്കുകയാണ്. ലോകത്തെ വിടാതെ, ലോകത്തിലുള്ളതിനെ വിടാതെ ദൈവത്തെ നമുക്ക് സ്വീകരിപ്പാൻ പറ്റുകയില്ല. അത് വളരെ അന്വർത്ഥമായിരിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിലൊരു പഴഞ്ചൊല്ല് ഉണ്ട്, നമുക്ക് ഉള്ള ഒരു സ്വഭാവം, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കച്ചത്തിലിരിക്കുന്നത് പോകുകയും വരുന്നു. എന്നെ കേൾക്കുന്നവർ മലയാളം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമുക്ക് എന്തെങ്കിലും കച്ചത്തിൽ വെച്ചുകൊണ്ട് ഉത്തരവെന്ന് പറയുന്നത് വീടിന്റെ ഒരു ഉയർന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം. കച്ചത്തിൽ എന്തെങ്കിലും കാര്യം വെച്ചുകൊണ്ട് ആ കൈ നീട്ടി പൊക്കിക്കഴിഞ്ഞാൽ കച്ചത്തിലുള്ളത് താഴെ പോകും. ഇത് ഒരു സത്യം മാത്രമാണ്. നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലും മുറുകെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തിൽ നിന്ന് കാര്യങ്ങളെ പ്രാപിപ്പാനോ നമുക്ക് പറ്റുകയില്ല. അത് ഒരു വളരെ സത്യമായ കാര്യമാണ്. ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു ക്രിസ്തു അസന്നിഗ്ധമായിട്ട് പ്രസംഗിച്ചതാണ്. നിങ്ങൾക്ക് ദ്രവ്യത്തെയും ദൈവത്തെയും സേവിപ്പാൻ കഴിയുകയില്ല, മാമോനെയും ദൈവത്തെയും സേവിപ്പാൻ കഴിയുകയില്ല എന്ന് യേശു ക്രിസ്തു വളരെ അസന്നിഗ്ധമായിട്ട് വെളിപ്പെടുത്തിയതായ സത്യമാണ്. അതുകൊണ്ട് ലോകം ഈക്വൽ സേറ്റൻ, ലോകമെന്ന് പറയുന്ന പിശാചിന്റെ അധിവാസ സ്ഥലമാണ്. ഈ ലോകത്തിൽ ദൈവം ഈ ലോകത്തിന്റെ അധിപതിയല്ല, എറ്റേണൽ ലോകത്തിന്റെ വേൾഡിന്റെ അധിപതിയാണ് ദൈവം. ഈ ദൃശ്യമായിരിക്കുന്ന ലോകം പിശാചിന്റേതാണ്. ഇവിടെ ഉള്ളതെല്ലാം പൈശാചികമാണ്, അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത്, ലോകത്തിന്റെ മോഹം വിട്ടൊഴിയാതെ ദൈവത്തെ പ്രാപ്യമാക്കുവാൻ സാധിക്കയില്ല എന്ന് വേദപുസ്തകം ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പഴയ നിയമത്തിലെ ലോത്തിന്റെ സംഭവത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കറിയാം സംഭവിച്ചത് സൊദോം എന്ന് പറയുന്ന പട്ടണം അഗ്നിക്കിരയാക്കുന്ന തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് അബ്രഹാമിനോട് സംവേദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അബ്രഹാം പറയുന്നു, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, അല്ല 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ, ആ സംവാദമൊക്കെ നമുക്കറിയാം. ഒടുവിൽ ആരുമില്ല എന്ന് വെളിപ്പെടുത്തി, അല്ല എന്റെ സഹോദര പുത്രനും കുടുംബവും അവനെ രക്ഷിക്കണം. ദൈവദൂതന്മാര് പറയുന്നു, അവനടുത്തുള്ള മലയിലേക്ക് ഓടിപ്പോകട്ടെ, പക്ഷെ ഒരു കാര്യം, അവന്റെ സമ്പാദ്യങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം അവൻ അവിടെ നിൽക്കരുത്, ഓടിപ്പോകണം എന്നാണ് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ സുറിയാനി ഭാഷയുടെ പരിഭാഷയില് ആ ഒരു വേർഡ് എടുത്തു പറയുന്നുണ്ട്. അതായത് ലോകമോഹങ്ങളുടെ നാശത്തിൽ നിന്നും ഓടി മാറിക്കൊണ്ട്. പക്ഷെ നമ്മൾ വായിക്കുന്ന ഈ ബൈബിൾ സൊസൈറ്റിയുടെ മലയാളം ബൈബിളില് ഓടി മാറണമെന്ന് പറയുന്നില്ല, അതിനകത്ത് നാശം വിട്ടൊഴിഞ്ഞ് എന്നാ പറയുന്നത്. പക്ഷേ സുറിയാനി ഭാഷ എന്നുള്ള പരിഭാഷയിൽ ഈ വാക്ക് പ്രത്യേകമായിട്ടുണ്ട്, ഓടി മാറണം. പാപത്തിൽ നിന്ന് മാറണമെങ്കിൽ ഇത് നാളെയാകട്ടെ എന്ന് ചിന്തിക്കുന്നതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ഉചിതം. പാപത്തെ പറ്റി ബോധ്യം വന്നാൽ ഇന്ന് തന്നെ ആ പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കണം. നമ്മുടെ സഭയിലെ ശീമ നമസ്കാരം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. വൈദികരും ദേറാക്കാരും ഒക്കെയും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു പുസ്തകമാണ്. അതില് ഒരു പാട്ട് ഇതുപോലെയുണ്ട്, വ്യാഴാഴ്ചയുടെ പ്രാർത്ഥനയിൽ. എന്തതനം നാളേക്കെന്തോരു ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും, കാലം പോകുന്നു പിഴ നിലനിൽക്കുന്നു, കൃപ ചെയ്യുക ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, എന്റെ തപനം, എന്റെ അനുതാപം, തപനം എന്ന് പറഞ്ഞാൽ അനുതാപം, എന്റെ അനുതാപം നാളേക്ക് ആക്കാമെന്ന് ഞാൻ ദിവസവും തീരുമാനിക്കും. എൻ തപനം നാളേക്ക് എന്ന് ഓരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും, പക്ഷെ കാലം പോകുന്നു പിഴ നിലനിൽക്കുന്നു, തുണ ചെയ്യുക നാഥ എന്നാണ് അവിടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എന്നും തീരുമാനിക്കുന്നു, ഉറപ്പിക്കുന്നു, എന്റെ അനുതാപം നാളേക്കാക്കാം, പാപം നാളെ വിട്ടൊഴിയാം. ഇന്ന് ഏതായാലും ദിവസം 8 മണിയാകുന്നു, അല്ലെങ്കിൽ 9 മണിയാകുന്നു ചില സ്ഥലങ്ങളില്. ഇനി കിടക്കാൻ പോകുക, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഞാനിനി പാപം ചെയ്യാത്തൊരു മനുഷ്യനായി ഞാൻ ജീവിക്കും എന്ന് ഞാൻ തീരുമാനിക്കുന്നു. അതെ, നല്ല തീരുമാനം തന്നെ. പക്ഷേ അതിനോടൊപ്പം നമ്മൾ തന്നെ നമ്മളോട് ഒരു ചോദ്യം കൂടി ചോദിക്കുക. മനുഷ്യ, നാളത്തെ പ്രഭാതത്തിൽ നീ ഉണർന്നു വരുന്നില്ലെങ്കിലോ? ഈ രാത്രി ഞാൻ നിന്നോട് നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് ധനികനായ മനുഷ്യനോട് ചോദിച്ച ചോദ്യം. അനുതാപം നാളെ കാക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ, എന്റെ അനുതാപം പാപം വിട്ടൊഴിയുന്നത് നാളെയാണോ എന്നുള്ളത് അല്ല. പാപത്തെ പറ്റി നമുക്കൊരു ബോധമുണ്ടെങ്കിൽ അതെ, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ ആ പാപത്തെ വിട്ടൊഴിഞ്ഞ്. ആ മുടിയനായ പുത്രന്റെ കഥ യേശു ക്രിസ്തു പറയുന്നത്, പാപത്തെ പറ്റി തോന്നിയ ആ ഞൊടിക്കുള്ളിൽ തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ ജഡരക്തങ്ങളോടോ ഒന്നും അവനൊരു അനുവാദം ചോദിക്കുന്നില്ല, നേരെ പുറപ്പെട്ടു പോയ പിതാവിന്റെ സന്നിധിയിലേക്ക് അവൻ കരഞ്ഞ് വ്യാകുലനായി അനുതപിച്ച് കടന്നു വന്നിട്ട്, പിതാവേ, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാപം ചെയ്തു, അതിന്റെ സൊല്യൂഷൻ ഞാൻ തന്നെ പറയാം, ഇനി എന്നെ നിന്റെ മകനായിട്ട് നീ എടുക്കണ്ട, പക്ഷേ ഈ വീട്ടിലെ ഒരു വേലക്കാരനെ പോലെ. ഞാൻ അത്രയ്ക്ക് നിർഗതയിലായി, ഇനി നിന്റെ പുത്രനെന്ന് വിളിക്കുവാൻ എനിക്ക് യാതൊരു അവകാശവും യോഗ്യതയും ഇല്ല. പക്ഷേ യേശു ക്രിസ്തുവാകുന്ന ആ സ്നേഹം അവിടെ വെളിപ്പെടുത്തുന്ന ആ കഥയിൽ പറയുന്നത്, ആ പിതാവ് വാത്സല്യപൂർവം മകനോട് യാതൊരു ശകാരവും കൂടാതെ അവന്റെ അനുതാപം കണ്ട്, തിരിച്ചുവരവ് കണ്ട്, അവൻ പാപത്തെ വിട്ടൊഴിഞ്ഞത് കണ്ട്, അവനെ മാർവോടണച്ച് അവന്റെ കാലിൽ ചെരുപ്പും വിശേഷ വസ്ത്രവും ഉചിതമായ എല്ലാ സ്വീകരണവും കൊടുത്ത് അവന് മകനായി തന്നെ ആ പിതാവ് സ്വീകരിക്കുന്ന കാഴ്ച. കർത്താവിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് ദൈവവചനത്തിന് കേൾക്കുമ്പോൾ ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവി എന്നുള്ള ആ ഒരു ദൈവവാക്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്ന നമ്മൾ വായിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ പ്രൊട്ടസ്റ്റന്റ് വേദപുസ്തകത്തിൽ ഒരു വാക്ക് വിട്ടുപോയത് ഓടുക എന്നുള്ളത്, നാശത്തിൽ നിന്നും ഓടി മാറിക്കൊണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നാശത്തിൽ നിന്നും ഓടി മാറിക്കൊണ്ട് നാളേക്കല്ല, ഇന്ന് തന്നെ ആ പാപത്തിൽ നിന്ന്, ലോകത്തിന്റെ മോഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവ സംസർഗത്തിന് ഇടം കൊടുക്കുവാൻ ഇടയാകണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ലോത്തിന്റെ സംഭവത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ലോത്തും മക്കളും രക്ഷപ്രാപിച്ചതായി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അവനോട്, അവർ ആ കുടുംബത്തോട് പ്രത്യേകം ദൈവത്തിന്റെ ഒരു അറിയിപ്പ് പറഞ്ഞത്, ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. നീ നേടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിന്റെ മനസ്സ് വെക്കരുത്, ഈ ലോകത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. നീ ദൈവത്തെ ലക്ഷ്യമാക്കുന്നുവെങ്കിൽ അവനിൽ മാത്രമേ നീ നോക്കാവൂ. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിപരിച്ചതനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞത്. ആ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ യേശുവിൽ മാത്രം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കണ്ണ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത അവിടെയായിരിക്കണം. ഞായറാഴ്ച കുർബാനയെ നമ്മൾ എപ്പോഴും പറയും. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ പ്രതിവാക്യം പറയും, അതെ, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. എത്ര അർത്ഥവത്തായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മുടെ മനസ്സുകളും ചിന്തകളും സ്വർഗത്തിലാണോ? അതെ, ഈ സന്ധ്യയിൽ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, മക്കളെ, നീ എന്നെ ദൈവമായി നീ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ വാഗ്ദാനങ്ങൾ നീ ഏറ്റെടുക്കുവാൻ നീ തയ്യാറായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ? അതെ, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം ലോകത്തോടുള്ളതായ മോഹം ഉപേക്ഷിച്ച് നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 16-ാം വാക്യം മുതൽ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക. ലോകമോഹത്തെ പറ്റി അവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ അത് ഞാനൊന്ന് വായിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. ജഡമോഹം, തന്മോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനു എന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകവും ഇതിന്റെ മോഹങ്ങളും ശാശ്വതമല്ല. അത് നമുക്ക് ഒരിക്കലും അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ്. ആകയാൽ ദൈവത്തിലുള്ളതായ പ്രത്യാശയും ദൈവത്തിലുള്ളതായിരിക്കുന്ന ലക്ഷ്യവും നമുക്ക് ശാശ്വതമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം എങ്ങനെ നമുക്ക് സാധിക്കും? ഇതുവരെ ചില വാഗ്ദാനങ്ങളും ലോകത്തെ ഉപേക്ഷിക്കണമെന്നും ഒക്കെയും ആ വാക്യത്തിൽ കണ്ടത് നമ്മൊന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ പത്രോസ് ലീഗ നമ്മുടെ ആ വായിക്കുന്ന ആ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ ആ വാക്യത്തിന്റെ തൊട്ട് താഴെയുള്ളതായ വാക്യങ്ങള് ഇതിനോട് ഒന്നിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായ ഒരു വാക്യമാണ്. എങ്ങനെയാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് പത്രോസ് ലീഗ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഭാഗം കൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയത്തിന് ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുക, അതിന്റെ ഉത്തരം തൊട്ട് താഴെ കിടക്കുന്നതാണ്. വിശ്വാസം, ദൈവത്തിനുള്ളതായ വിശ്വാസം എന്നെപ്പറ്റി ഒന്നും ഞാൻ ദീർഘമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിനുള്ളതായ വിശ്വാസം, രണ്ടാമതവിടെ പറഞ്ഞ വാക്ക് വീര്യം, വിശ്വാസത്തോടെ വീര്യം. എന്താണ് വീര്യം? അതിന്റെ ശരിക്കുമുള്ള അർത്ഥം സുഹൃതങ്ങൾ, വേർച്യൂ. ഇംഗ്ലീഷിന് അതിന്റെ കൊടുത്തിട്ട് വേർച്യൂസ് ആണ്, സുഹൃതങ്ങൾ, നല്ല കാര്യങ്ങൾ. വിശ്വാസം, സുഹൃതം, പരിജ്ഞാനം, നോളജ്, അറിവ്, ദൈവത്തെ പറ്റിയുള്ളതായ അറിവ്, ഇന്ദ്രിയ ജയം, നമുക്കറിയാം ഇംഗ്ലീഷിൽ കൊടുക്കുന്ന ടെമ്പറൻസ്, മിതത്വം എന്നുള്ള മറ്റൊരു മലയാളം വാക്ക് അതിലുണ്ട്. ഇന്ദ്രിയ ജയം നമുക്കറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ളതായ ജയം, അങ്ങനെയുള്ളതായിരിക്കുന്ന. അഞ്ചാമതായിട്ട് അവിടെ പറയുന്നു സ്ഥിരത, നമുക്ക് പേഷ്യൻസ്, ക്ഷമ ഉള്ളവരായിരിക്കണം. ആറാമതായിട്ട് പറയുന്നു ഭക്തി, ദൈവിക ദൈവഭക്തിയെ പറ്റി ഇവിടെ പറയുന്നു. ഏഴ് സഹോദര പ്രീതി, സഹോദരന്മാരുള്ളതായിരിക്കുന്ന നമ്മളുടെ വാത്സല്യം, സ്നേഹം. എട്ടാമതായിട്ട് പറയുന്നത് സ്നേഹം എന്ന വാക്കാണ് ഇവിടെ നമ്മുടെ മലയാളം ബൈബിളിൽ ഉള്ളത്. എന്നാൽ ഇംഗ്ലീഷിന് അതിന് ചാരിറ്റി എന്നും കൂടി കിങ് ജെയിംസ് വേർഷൻ ബൈബിളില് ഒരു വിവർത്തനം കൊടുത്തിട്ടുണ്ട്. ചാരിറ്റിയാണ് അവിടെ ലവ് ആയിട്ട് പറയുന്നത്. ഈ പരിശുദ്ധ നോയമ്പില് നമ്മൾ ചിന്തിച്ചതായ ഈ ചിന്താ വിഷയം, നോയമ്പിന്റേത് മാത്രമായിട്ടല്ല, ജീവിതത്തിന്റെ എന്നും ഉള്ള നമ്മുടെ ചിന്ത, നമ്മൾ ഈ ലോകത്തിന്റെ വകക്കാര് അല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളായി നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ദർശനപത്രോസ്ലിക രണ്ടാം ലേഖനത്തിന്റെ പത്താമത്തെ വാക്യം നമ്മൾ വായിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യയിൽ ബലഹീനായ എന്നെ കേട്ട നിങ്ങൾക്ക് ദൈവവചനം നമ്മളോട് ഓർപ്പിക്കുന്നത്, ഈ ലോകത്തിന്റെ മോഹത്തെ വിട്ട് ഒഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നമുക്ക് ഇടവരണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നമ്മൾ വിശ്വസ്തരാകണം. എന്റെ ദൈവമായി മൂന്ന് വാഗ്ദാനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. നമ്മളുടെ ദൈവമായി യഹോവ നമ്മൾക്ക് വേണ്ടി അവൻ തന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം. രണ്ട് പുത്രത്വത്തിന്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം. ഈ മൂന്ന് വാഗ്ദാനങ്ങളിൽ നാം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവം തരുന്നതായ വാഗ്ദാനം നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു നിർമ്മലമായിരിക്കുന്ന ജീവിത ശൈലി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ തക്കവണ്ണം ലോകത്തിന്റെ മോഹത്തെ വിട്ടൊഴിഞ്ഞ് നമുക്ക് ദൈവികമായിരിക്കുന്ന വിശ്വാസത്തിലും സുഹൃത്തിലും അതോടൊപ്പം തന്നെ ഇന്ദ്രിയ ജയത്തിലും പരിജ്ഞാനത്തിലും സ്ഥിരതയിലും സ്നേഹത്തിലും ദൈവഭക്തിയിലും സഹോദര പ്രീതിയിലും സ്ഥായി പൂണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന ബലഹീന ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപ്യമാക്കുവാനും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി ആശ്ചര്യമായിട്ട് ആയിത്തീരുവാനും നമുക്ക് ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ ഉണക്കി ദൈവത്തിന്റെ നമുക്ക് പ്രാർത്ഥിക്കാം. കരണിവാന കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്വനാഥ, ഇന്ന് ഈ സന്ധ്യയിൽ അവിടുത്തെ തിരുവചനം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തോടുള്ള മോഹം വിട്ട് ഒഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് അംശികളാകുവാൻ തക്കവണ്ണം ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അനുസൃതമായി ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് മനം തിരിച്ച് തരണമേ. ഈ പരിശുദ്ധ നോയമ്പ് അതിനൊരു മുഖാന്തരമാകുവാൻ തക്കവണ്ണം ബലഹീന നടിയങ്ങൾ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പരിശുദ്ധ നോയമ്പിന്റെ അനുഭവം വിശുദ്ധീകരണമാണ്. അനുതാപത്തിൽ കൂടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നത്. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ.
വളരെ ഒരു വൈഡ് ടോപ്പിക്, ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർത്തേ വലിയ അതിശയം തോന്നുന്നു. എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് എനിക്കറിയാം. അതിന്റെ ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. അച്ഛന് ഇനി സമയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ
ഒരു മണിക്കൂർ കൊണ്ട് നിർത്താൻ വേണ്ടി
ആ ലാസ്റ്റ് ഭാഗം അച്ഛൻ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്ത് തരാമെങ്കിൽ ഒരു മണിക്കൂർ കൂടെ തരാം. ഒരു ഭാഗം ചിന്തിച്ചിട്ട് എന്നെ ഉടനെ അറിയിക്കുക. അതായത് വാക്യത്തിന്റെ മേലിലുള്ള ഭാഗത്തെ കുറിച്ച് വളരെയധികം ചിന്തിച്ചു, അതിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് അധികം സമയം കിട്ടിയില്ല. എങ്ങനെ കൂട്ടാളികളാകുമെന്നുള്ള അതുകൂടൊന്ന് വിവരിച്ചു തന്നാൽ വേറൊരു ക്ലാസ് എടുക്കാൻ അച്ഛന് സമയം കിട്ടുമെങ്കിൽ വളരെയധികം നന്നായിരുന്നു. ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക, ഞാൻ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് ഒരു ക്ലാസ് എടുത്താൽ വളരെ നന്നായിരുന്നു അച്ഛൻ. താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് പി സി ജോൾസിന്റെ ക്ലാസ് ആയിരിക്കും. നമുക്ക് പുതിയ ബുക്ക് അന്നമേൻ പാസ്റ്റ് തുടങ്ങുന്നതായിരിക്കും. അച്ഛനൊന്ന് ഒരു ബെനഡിക്ഷൻ തന്നെ ഞങ്ങളെ ഒന്ന് വിട്ടേ.
നമുക്കൊന്നുയർന്ന് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള നിന്റെ സ്നേഹ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റുഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും കാലമൊക്കെ എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന്റെ ചെറിയെങ്കിലും ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാമേവരുടെ മേലും നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന ആവശ്യങ്ങളുടെ മേലും, പ്രത്യേകിച്ച് പരിശുദ്ധ നോയമ്പിന്റെ ആചരണത്തോടുകൂടി ഇന്ന് കേട്ട വചനത്തിന്റെ വചനത്തോടുകൂടി ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നും നീക്കുണ്ടായിരിക്കും ഒരാകട്ടെ.
താങ്ക്
യു. ഗുഡ് നൈറ്റ് എല്ലാവരോടും. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്.